പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി
ആദ്യം
സ്തുതികളെ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി
വരുവാനിക്കും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഞങ്ങൾ സ്തുതി.
നീ പരിശുദ്ധനാവുന്നു ബലവാനേ, നീ പരിശുദ്ധനാവുന്നു
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു
ബലവാനേക്ഷനാകുന്നു മണ്ണവിലാദനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേക്ഷനാകുന്നു
മണ്ണവിലാദനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ പിതാവേ
തിരുനാമസ്മാരണമേ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള എപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ദോഷങ്ങളും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തിയും മാത്രമേ നിനക്കുള്ളതാകുന്നു. ആമി
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ നിസ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഉദരോലമായ ഞങ്ങളുടെ യേശു തമ്പുരാനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മച്ചിയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയം വരെയും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ഭാവി അനുഭവിച്ച് ജീവിക്കാനല്ലാതെ മരിപ്പാൻ ഇഷ്ടമില്ലെന്ന് തന്നെ കൊണ്ട് തന്നെ സത്യമായി കാണിയിട്ടവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവി, അനുഭവിച്ച് നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ഞങ്ങളെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ രഹസ്യമായ പാപവേദനകളെ നീ സൗഖ്യമാക്കണമേ. എന്റെ പരസ്യമായ മുറിവുകളെ നീ സ്വസ്ഥമാക്കണമേ. ഞങ്ങളോട് കരുണ ചെയ്ത് നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുകയും ഞങ്ങളെ ശുദ്ധീകരിച്ച് ഉടിപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ അകർത്തങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ വൈരികളോട് നീ പ്രതികാരം ചെയ്തതേ. ആത്മാവിനും ശരീരത്തിനും കരം കൂടാതെയും കുറ്റം കൂടാതെ ഞങ്ങളെ നടത്തണമേ. പാപമെന്ന കുറ്റത്തിൽ നിന്ന് അല്പനേരം പോലും ഒഴിഞ്ഞിരിക്കുന്ന ഒരുവനുമിൽ നിന്ന് നീ തീർച്ചയായി കൽപ്പിച്ചിട്ടുള്ളതിനാൽ ജീവനുള്ളവരിൽ ഒരുവനും നിന്റെ തിരുമുമ്പിൽ നീതിമാനായിരിക്കുന്നില്ല. നിന്റെ ഉറവിയാ ഞങ്ങളുടെ കുറ്റത്തെ നീക്കി ഞങ്ങളുടെ മഹാന്യാ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ കൂടെ നിന്റെ മഹത്വത്തിന് ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതാവേ നിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുമാറാകണമേ. അതിനാ ഞങ്ങളുടെ ആത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ശത്രുക്കളായ പിശാചുക്കളുടെമായ വിദ്യ ഞങ്ങളെ രക്ഷിക്കണമേ. ലോകവഞ്ചൽ ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. പുത്ര ന്യായമായ വിധത്തിൽ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് അറിവുണ്ടാകേണ്ടതിനായിട്ട് നിന്റെ അറിവ് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ നീതിയുള്ള ന്യായ വിസ്താരത്താൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പരസ്യമാക്കാതെ നിന്റെ കരുടെ ചെറിയ ഞങ്ങളെ മറക്കണമേ. പരിശുദ്ധ രൂഹ ഏകദൈവത്വമായിട്ട് വന്ദിക്കപ്പെടുന്ന വിശുദ്ധ തൃത്വത്തിന്റെ ഏക സ്വഭാവത്തെ വേണ്ട പ്രകാരം സ്തുതിപ്പാൻ നിന്നെ ഞങ്ങൾ പ്രാപ്തരാകുവാനായിട്ട് നീ ആരാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നിനക്കും നീ അവൾ നിന്ന് പുറപ്പെടുന്ന പിതാവിനും നീ അവനോടെ സമമായിരിക്കുന്നതിനും നീ അവൾ നിടക്കുന്നതിനുമായ പുത്രനും രണ്ടു ലോകങ്ങളും ചേർത്തുള്ള സ്തുതി ഞങ്ങൾ കരയേറ്റം ചെയ്യുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമം മാറ്റപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയരെ, ഇന്ന് 8 മണിക്ക് ക്ലർജി മീറ്റിംഗ് തിരുമേനോടൊപ്പം നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധിക്കായിട്ട് വീണ്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വലിയൊരു ഭയാനകമായ അവസ്ഥയിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. നമ്മൾ പക്ഷെ പറയുന്നില്ലെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു ഭയം നമ്മളെല്ലാം ത്രസിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ആരാധന, നോയമ്പ്, അതനുസരിച്ച് പള്ളിയിലുള്ള പ്രാർത്ഥനകള്, ഇതൊന്നും പ്രോപ്പർ വേയിൽ നടക്കുന്നില്ലല്ലോ എന്നുള്ള വലിയ വിഷമവും നമ്മൾക്കുണ്ട്. 10 പേരിൽ കൂടുതൽ ആൾക്കാര് ഗാദറിംഗ് പാടില്ല എന്നുള്ള ഓർഡറൊക്കെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞു. ഇപ്പൊ വലിയൊരു ഭയാനകമായ സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. 100 വർഷം മുമ്പ് 1920 ലൊക്കെ ഇങ്ങനെയൊക്കെ വിഷയത്തിൽ കൂടി ലോകം കടന്നുപോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. നമുക്കൊക്കെയും ദൈവത്തിൽ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം എന്നല്ലാതെ വേറെ ഒരു വഴി നമ്മുടെ മുൻപില്ല. സർവശക്തനായ ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും പൊഴിഞ്ഞു പോവില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പ്രത്യേകിച്ച് 11 നോയമ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെയൊക്കെയും ദേവാലയത്തിന്റെ മധ്യത്തിലായി ഗോൽഗോത്ത നാട്ടിരിക്കുകയാണ്. ദൈവകോപത്താൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മരിച്ചു വീഴുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മോശ പിച്ചള സർപ്പത്തെ ഉയർത്തുന്നു. അതിൽ നോക്കിയവർ എല്ലാവരും രക്ഷ പ്രാപിച്ചു. ഇന്ന് ഈ പരിശുദ്ധമായ നോയമ്പിൽ പക്ഷേ ദൈവാലയത്തിൽ പോകാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ആ രക്ഷയുടെ അനുഭവമായി ആ ക്രൂശിങ്കിലേക്ക് നമുക്ക് നോക്കാം. നമ്മളെ തന്നെ സമർപ്പിക്കാൻ ദൈവമേ എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് ഈ ഒരു വ്യാധി മാറിപ്പാണ്ടാക്കണം. നമുക്ക് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടക്കണുള്ളത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു താൻ നടത്തിയ 3 മിഷൻ പ്രവർത്തനങ്ങൾ. 3-ാമത്തെ മിഷനറി യാത്രയ്ക്ക് ശേഷം പൗലോസ് ശ്ലീഹ യെരുശലേമിലേക്ക് എത്തുന്നു. യെരുശലേമിലെത്തുന്ന പൗലോസ് ശ്ലീഹയെ യഹൂദജനം പിടിച്ചു കെട്ടുകയാണ്. മോശയ്ക്കും ന്യായപ്രമാണത്തിനെതിരായി പൗലോസ് പ്രസംഗിച്ചു, പഠിപ്പിച്ചു എന്നുള്ള ഒരു പരാതി പൗലോസിന് മേൽ വീണിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ദേവാലയത്തെത്തിയ പൗലോസിനെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് സഹസ്രാധിപനും ശതാധിപനും പടയാളികളും വന്ന് പൗലോസിനെ രക്ഷപ്പെടുത്തി കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. കോട്ടയുടെ ഉള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് പൗലോസ് ശ്ലീഹ സഹസ്രാധിപന്റെ അനുവാദത്തോടുകൂടി യഹൂദ ജനങ്ങളോട് സംസാരിക്കുകയാണ്. തന്നെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുകയാണ്. ശൗലായ താൻ എങ്ങനെ പൗലോസായി എന്നായിരുന്നു തന്റെ പ്രസംഗത്തിൽ കൂടി പൗലോസ് ശ്ലീഹ എക്സ്പ്ലെയിൻ ചെയ്തത്. താൻ തർസൂസുകാരനായിരുന്നെന്നും ഗമാലിന്റെ ശിഷ്യനായിരുന്നെന്നും ന്യായപ്രമാണ സൂക്ഷ്മതയോടെ അഭ്യസിച്ചനായിരുന്നു, നിങ്ങളെ പോലെ ദൈവവേലയിൽ എരിവുള്ളവനായിരുന്നു ഒക്കെയും പൗലോസ് പറയുന്നു. അതിനെ തുടർന്ന് ഞാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പീഡിപ്പിച്ചിരുന്നു, പലരെയും തടവിലാക്കിയിരുന്നു. അങ്ങനെ തർസൂസിലെ ക്രിസ്ത്യാനികളെ പിടിച്ചുകിട്ടാൻ തക്കവണ്ണം ഞാൻ അധികാര പത്രം മേടിച്ചുകൊണ്ട് പോകുന്ന വേളയിൽ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്നും അങ്ങനെ താൻ ക്രിസ്ത്യാനിയായെന്നും അനന്യാസ് എന്നുള്ള അന്യാസ് വന്ന് എന്നെ സൗഖ്യപ്പെടുത്തി എനിക്ക് മാമോസ് തന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചു. കർത്താവിന്റെ കൽപ്പന പ്രകാരം ജാതിയുടെ അടുക്കിലേക്ക് എന്നെ അയക്കാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചു. അങ്ങനെ അരുൾപ്പാടുണ്ട എന്ന് പറഞ്ഞു. അതുവരെ കേട്ടുനിരുന്ന യഹൂദജനം ജാതിയുടെ അടുക്കിലേക്ക് തന്നെ അയക്കും എന്ന് പറഞ്ഞ ഭാഗം വന്നപ്പോഴത്തേക്കും പൗലോസിന് എതിരായി ശബ്ദമുയർത്തുകയാണ്. ഇങ്ങനെ ദൈവദൂഷണം പറയുന്നവനെ ഞങ്ങളുടെ ഇടയിൽ നീക്കിക്കളയ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസിനെതിരായി ആർത്തു വിളിക്കുകയാണ്. അപ്പോഴും സഹസ്രാധിന് മനസ്സിലായില്ല എന്താണ് പൗലോസ് ചെയ്ത കുറ്റമെന്നുള്ളത്. അതുകൊണ്ട് പൗലോസിനെ കോട്ടയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് പിടിച്ചുകെട്ടി ചാട്ടവാറിനാൽ അടിച്ച് കുറ്റം തെളിയിക്കാൻ തക്കവണ്ണം സഹസ്രാധിന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പൗലോസ് ശ്ലീഹയെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ ശതാധിപനോട് ചോദിക്കുന്നുണ്ട്, റോമ പൗരനായ ഒരാളെ വിസ്തരിക്കാതെ ശിക്ഷിക്കുന്ന വിഹിതമാണോ എന്ന് ചോദിക്കുന്നു. ശതാധിപൻ പേടിച്ച് സഹസ്രാധിപനോട് ചെന്ന് പറയുന്നു, ആ നിൽക്കുന്നയാള് റോമ പൗരനാണ്. ഇത് കേട്ട് ഓടി വന്ന സഹസ്രാധിപൻ പൗലോസിനോട് ചോദിക്കുന്നു, നീ റോമ പൗരനാണോ? കാരണം ഈ സഹസ്രാധിപനാകട്ടെ കാശു കൊടുത്താണ് റോമൻ സിറ്റിസൺഷിപ്പ് മേടിച്ചത്. എന്നാൽ ജന്മനാ റോമ പൗരനായ പൗലോസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിക്കുന്ന പിന്മാറുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ സഹസ്രാധിപൻ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു, നാളെ സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ പൗലോസിനെ കൊണ്ടുചെല്ലാം, അവർ വിസ്തരിക്കട്ടെ, അവർ കുറ്റം കണ്ടുപിടിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തോടി ആ രാത്രി അവസാനിക്കുകയാണ്. ഇതാത്രയും ഈ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. ഇന്ന് 23-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹയുടെ വിസ്താരത്തെ പറ്റിയാണ് മെയിനായിട്ട് പ്രതിപാദിക്കുന്നത്. 4 പാർട്ടായിട്ട് വിവരിക്കുന്നുണ്ട്. 1-10 പൗലോസ് ശ്ലീഹ സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ നിൽക്കുന്നു. 11-24 പൗലോസിന് സഹസ്രാധിപന് ലഭിക്കുന്ന ഒരു സപ്പോർട്ട്. 25-30 ഗവർണർക്ക് എഴുതുന്ന സഹസ്രാധിപന് എഴുതുന്ന ലെറ്റർ. 31-35 പൗലോസ് ശ്ലീഹ കൈസരയിൽ എത്തുന്നു. ഈ രീതിയിലാണ് അവിടെ വിവരിക്കുന്നത്. ബൈബിൾ വായിച്ചാട്ട് 1-10
പൗലോസ് ന്യായാധിപ സംഘത്തെ ഏറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസ്സാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനനിയാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വാൾക്ക് അടിപ്പാൻ കൽപ്പിച്ചു. പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും, വെള്ളത്തേച്ച ചുവരെ, നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ സഹായിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരു പക്ഷം സദ്യൂക്കരും ഒരു പക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞു. സഹോദരന്മാരെ, ഞാൻ ഒരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ പരീശന്മാരും സദ്യൂക്കരും തമ്മിൽ ഇടഞ്ഞു, സംഘം ചിദ്രിച്ചു. പുനരുദ്ധാനം ഇല്ല, ദൂതനും ആത്മാവും ഇല്ല എന്ന് സദ്യക്കർ പറയുന്നു. പരീശന്മാരെ, രണ്ടും ഉണ്ടെന്നും പ്രമാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളിയുണ്ടായി. പരീശ പക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല, ഒരു ആത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഇടച്ചൽ ആയതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു.
പൗലോസ് ലീഹായെ പിറ്റേന്ന് സന്നദ്ധ സംഘത്തിന് മുമ്പായി കൊണ്ടുവരികയാണ് വിസ്തരിക്കുവാൻ. അവർ വലിയൊരു കൗൺസിൽ കൂടുകയാണ്. കമാൻഡർ നോക്കിയിട്ട് പറ്റുന്നില്ല, കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുമല്ല, പൗലോസ് റോമൻ പൗരനാണ്. അതുകൊണ്ട് സഹസ്രാധിപൻ സന്നദ്ധ സംഘത്തിന് മുമ്പായി കൊണ്ടുവരികയാണ്. എന്താണ് ഈ സന്നദ്ധ സംഘം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പഴയ നിയമകാലം മുതൽ യഹൂദന്മാരുടെ ഒരു സാമൂഹ്യപരമായ മതപരമായ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു കൗൺസിലായിരുന്നു ഈ സന്നദ്ധ സംഘം. മോശയുടെ കാലം മുതൽ ഇതിന്റെ ആരംഭം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സംഖ്യാപുസ്തകം 11:16 അതിൽ വിവരിക്കുന്നുണ്ട്. Numbers 11:16. അതായത് ദൈവം മോശയോട് പറയാണ്, മോശ, നിനക്ക് ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ തക്കണം ഒരു ഗ്രൂപ്പിനെ തെരഞ്ഞെടുക്കണം. അതുകൊണ്ട് ജനത്തിന് പ്രമാണികളായ അല്ല മേൽവിചാരന്മാരായ നിനക്കറിയാവുന്ന അത്രയും കഴിവുള്ള ഒരു 70 പേരെ തെരഞ്ഞെടുക്കാൻ പറയുന്നു. Numbers 11:16. അങ്ങനെ പൗലോസ് ലീഹ 70 പേരെ തെരഞ്ഞെടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടിരുന്നു. എന്നിട്ട് ദൈവം അവിടെ പറയുന്നുണ്ട്, മോശെ, നിന്റെ ശരീരത്തിൽ നിന്നും കുറെ ആത്മാവിനെ എടുത്ത് ഈ 70 പേർ കൊടുക്കുകയാണ്, നിന്നോടൊപ്പം വേല ചെയ്യുവാനും നിന്നെ സഹായിക്കുവാനുമായിട്ടാണ് ഇവരുള്ളത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിലാണ് സന്നദ്ധ സംഘം ഉണ്ടായിരിക്കുന്നത്. 70 പേരാണ് മോശ തെരഞ്ഞെടുത്തിരുന്നെങ്കിലും ഇപ്പോഴത്തെ സന്നദ്ധ സംഘത്തിൽ 71 പേരാണ്. അതിൽ ഹൈപ്രീസ്റ്റ് മഹാപുരോഹിതൻ ഒരാളുണ്ട്, പുരോഹിതന്മാര് 24 പേരുണ്ടായിരുന്നു, 24 എൽഡേഴ്സ് മൂപ്പന്മാർ എന്ന് പറയുന്നു അവര് 24, പിന്നെ ലോയേഴ്സ് ഉണ്ടായിരുന്നു, ന്യായശാസ്ത്രികൾ അവര് 22. അപ്പൊ ഏറ്റവും ഹൈപ്രീസ്റ്റ് ഒരാള്, പ്രീസ്റ്റ് 24, എൽഡേഴ്സ് 24, ലോയേഴ്സ് 22, അങ്ങനെ 71 പേരാണ് ഇവരുണ്ടായിരുന്നത്. അപ്പോൾ യേശുക്രിസ്തു സമയത്ത് യെരുശലേം ദേവാലയത്തിന്റെ ഒരു സൈഡ് മുറിയിലായിരുന്നു ഇവര് എപ്പോഴും ഇവർ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. യേശുക്രിസ്തുവിന്റെ സമയത്ത് ഇവർക്ക് യഹൂദിയിൽ മാത്രമേ ഉള്ളായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് ഗലീലയിൽ യേശുരം പ്രവർത്തിക്കുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കാഞ്ഞത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ ശേഷം ഇവർ അധികാരം ദേശമെങ്ങും വ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഡമാസ്കോസിലെ ക്രിസ്ത്യാനികളെ പിടിച്ചിട്ടാൻ തക്കവണ്ണം പൗലോസ് പോകുമ്പോൾ പൗലോസ് അധികാര പത്രം ഇവരിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്നു. അപ്പൊ ആ സമയപ്പെടുത്തി ദേശം മുഴുവനും ഇവരുടെ അധികാര പരിധി ഈ ഉണ്ടായി. അപ്പൊ ഇവരിൽ ഒരാളെ കുറ്റക്കാരൻ തെളിയിക്കപ്പെടുന്നതിനെ പറ്റി പറയുന്നത്, കുറ്റക്കാരനായ ഒരാളെ സെന്ററിൽ നിർത്തിക്കൊണ്ട് ഇവര് സറൗണ്ട് ആയിട്ട് ഇവര് നിൽക്കുകയാണ്. അപ്പൊ ഒരാൾ കുറ്റക്കാരനാണ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ 2/3 മെജോറിറ്റി വേണം, 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവനെ കുറ്റക്കാരൻ വിധിക്കുകയുള്ളൂ. അതായത് അറൌണ്ട് 48 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം. എന്നാൽ അവൻ ഇന്നസെന്റ് ആണ്, നിർദോഷിയാണ് എന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ 50%, അതായത് 36 പേരുടെ മെജോറിറ്റി മതി. അപ്പൊ ആ രീതിയിലായിരുന്നു ഇവരിങ്ങനെ ഇവർ സന്നദ്ധ സംഘം കൂടിക്കൊണ്ടിരുന്നത്. ഇവിടെ പൗലോസ് വന്ന ഉടൻ തന്നെ ഇവരോട് സംസാരിക്കുന്നതായിട്ട് കാണുന്നത്. സാധാരണ ഒരു ട്രയൽ നടക്കുമ്പോൾ, ഇപ്പൊ ഒരു കോർട്ട് നടക്കുമ്പോൾ അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ ആ പ്രൊസീജിയർ ഒന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നു പൗലോസിലെ ഡയറക്റ്റ് വന്ന് സംസാരിച്ചു എന്നാണ് പറയുന്നത്. വന്ന് ഉടനെ പൗലോസ് ന്യായസമിതി ഉറ്റു നോക്കുന്നു, ഉടനെ സംസാരിക്കുന്നതായിട്ട് പറയുന്നത്. രണ്ടുമൂന്ന് കാരണം ഉണ്ടായിരിക്കാം. ഒന്ന്, പൗലോസിലെ ഈ കൗൺസിലെ കണ്ടപ്പോൾ ധൈര്യമായി സംസാരിക്കുകയാണ്, വളരെ പരിചയപൂർവ്വമായിട്ട് സംസാരിക്കുകയാണ്. ഇവരെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം നമ്പർ വൺ, തന്നെ വിസ്തരിക്കുന്ന ഒരു സിവിൽ അതോറിറ്റിയിലല്ല, ഒരു സന്നദ്ധരി സംഘത്തിലാണ്. കാര്യം എന്റെ ഒരു മതപരമായ ഒരു കൗൺസിലാണ് ഈ സന്നദ്ധരി സംഘം. അപ്പൊ അവിടെ എനിക്കൊന്നുകൂടെ കംഫർട്ടബിൾ ആണ് എന്നുള്ള ഒരു ഫീലിംഗ് പൗലോസിനുണ്ടായി. അതുമല്ല, ഇവയൊക്കെ നേരത്തെ പരിചയമുണ്ട്. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കൗൺസിലിന് മുമ്പിൽ ട്രയലിന് വേണ്ടി നിൽക്കുന്നത്. എന്നാൽ ചെറുപ്പം മുതലേ ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ക്രിസ്ത്യാനികളെ പിടിച്ചു കിട്ടുവാനും തടവിലാക്കാനും അധികാരപത്രം ലഭിച്ചത് ഇവരിൽ നിന്നാണ്. അപ്പൊ അധികാരപത്രം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ജസ്റ്റ് നോക്കുമ്പോൾ ലെറ്റർ എന്ന് മാത്രമേ പറയുന്നു. പക്ഷെ അതൊരു വെറും ലെറ്റർ അല്ല, പവർഫുൾ ആയിട്ടുള്ള ഒരു അധികാരപത്രമാണ് കൊടുത്തത്. അപ്പൊ പൗലോസിന് റെസ്പെക്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം മുതലേ ഇവരുമായി ഈ ഇരിക്കുന്ന പലരെയും അറിയാം. അപ്പൊ അവരുമായിട്ടൊരു വൈകാരികമായ ഒരു ബന്ധം പൗലോസിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബന്ധത്തിലാണ് പൗലോസിലെ വിളിക്കുന്നത് സഹോദരന്മാരെന്നാ വിളിക്കുന്നത്. ആ ഒരു ഇന്റിമസി ഉണ്ട് ബ്രദർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസം ഈ ദിവസം വരെയും നല്ല മനസാക്ഷിയോടുകൂടി ദൈവത്തിന് മുമ്പാകെ നടന്നയാളാണ്. അദ്ദേഹം ഒരു സെൽഫ് ഡിക്ലറേഷൻ നടത്തുകയാണ്, ഐ ഡെഡിക്കേറ്റഡ് മൈ സെൽഫ് ടു ഗോഡ് ഓൾ ഹിസ് ഹാർട്ട് ആൻഡ് ലൈഫ്. തന്റെ പണമോ പദവിയോ ഒന്നും ചിന്തിച്ചിട്ടില്ല, അധികാരമോ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ ചിന്ത എന്റെ ദൈവത്തെ എങ്ങനെ പ്ലീസ് ചെയ്യാം. ഞാൻ ശൗലായിരുന്നപ്പോഴും ഇപ്പോൾ പൗലോസ് ആയപ്പോഴും എന്റെ ചിന്ത അത് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പൗലോസ് ലീഗ പറയുകയാണ്. ഇത് കേട്ട ഉടനെ അവിടെ നിന്ന മഹാപുരോഹിതൻ പറയുകയാണ്, അവന്റെ ചെകിട്ട് തടിക്കാൻ പറയുകയാണ്. കാര്യം അവനത് അസഹ്യമായിട്ട് തോന്നി. ഇതാ ദൈവത്തിന് മുമ്പാകെ, ഇവൻ ദൈവം മുമ്പാകെ അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. കാര്യം മോശയുടെ ന്യായപ്രമാണത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചു, ശാപത്തിനെ വേണ്ടെന്നും പരിശോധന വേണ്ടെന്നും പഠിപ്പിച്ചു. അത് മാത്രമല്ല, ഇവരെതിർത്തിരുന്ന ഇവർ ക്രൂശിത്തറപ്പിച്ച നസറായൻ എന്നൊരാളെ പുറകെ പൗലോസ് നടക്കുകയാണ്. എപ്പോഴും പറയുകയാണ് ഞാൻ നല്ല മനസാക്ഷിയോടെ നടന്നു എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാഞ്ഞ് മഹാപുരോഹിതൻ പറയുകയാണ്, അവന്റെ വായിക്കടിക്കാൻ പറയുകയാണ്. പക്ഷെ പൗലോസ് ഉടനെ റിയാക്ട് ചെയ്യുന്നു, വെള്ള പൂശിയ ചുവരെ നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിക്കുവാനിരിക്കുകയും ന്യായപ്രമാണ വിരോധമായി എന്നെ അടിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു ചോദിക്കുന്നു. വളരെ ഓൾ ഓഫ് എ സഡൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. കാര്യം ഈ അനനിയാസിനെ പറ്റി ബൈബിളിൽ പറയുന്നില്ലെങ്കിലും ചരിത്രം പറയുന്നത് ഹിസ് നോട്ട് എ റൈറ്റസ് പേഴ്സൺ എന്നാണ്. നല്ലൊരു മനുഷ്യനായിരുന്നില്ല. AD 47 അദ്ദേഹം മഹാപുരോഹിതനായത്. 12 കൊല്ലം അദ്ദേഹം ആ സ്ഥാനം വഹിച്ചു. പക്ഷെ ആ സമയം ആ 12 കൊല്ലവും രാജ്യത്തിനെതിരായിട്ടും പ്രത്യേകിച്ച് അനീതി നടത്തി, അഴിമതി നടത്തി, സ്വന്തം അയാൾ ധനാഠ്യനായി തീർന്നു. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തെ അനനിയാസിനെ ജനങ്ങൾ കൊല്ലുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അനനിയാസ്. അതുകൊണ്ടാണ് വെള്ള പൂശിയ ചൂര എന്ന് പൗലോസ് വിളിക്കുന്നത്. ഒരിക്കല് യേശുശമ്പരാനും പറയുന്നുണ്ട് വെള്ള തേച്ച ശവക്കല്ലറകൾ എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് ആ രീതിയിലാണ്. ഈ അനനിയാസിനും അദ്ദേഹത്തിന് ആപ്റ്റായിട്ടുള്ള ഒരു വേട് തന്നെയാണ് എന്ന് ചരിത്രമാർ പറയുന്നുണ്ട്. ഇനിയും പൗലോസ് പെട്ടെന്ന് പറയുന്നു, അപ്പോൾ അടുത്ത നാള് പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ അധിക്ഷേപിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടൻ പൗലോസിലെ പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് പൗലോസ് ലീഹ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ രണ്ട് കാരണം പറയുന്നുണ്ട്. ഒന്ന്, അന്ന് നടന്ന മീറ്റിംഗ് എന്ന് പറയുന്നൊരു അൺഒഫീഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം പൗലോസ് ലീഹ വന്നുടനെ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് മഹാപുരോഹിതൻ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്രസ് ധരിക്കാതാണ്, കാഷ്വൽ ഡ്രസ് ധരിച്ചാണ് വന്നു നിന്നത്. ഒരുപക്ഷെ ഒഫീഷ്യൽ ഡ്രസ് ആയിരുന്നെങ്കിൽ അദ്ദേഹം മഹാപുരോഹിതനാണെന്ന് മനസ്സിലാക്കുമായിരുന്നു. രണ്ടാമതായിട്ട് റീസൺ പറയുന്നത്, പൗലോസ് ലീഹ യെരുശലേമിൽ നിന്ന് പോയിട്ട് 20 വർഷമാവുന്നു. തന്റെ മിഷൻ പ്രവർത്തന ഭാഗമായിട്ട് യെരുശലേമിൽ വിട്ടു നിൽക്കുകയാണ്. അപ്പൊ ഈ 20 വർഷത്തിനുള്ളിൽ ആരൊക്കെ ചേഞ്ച് ചെയ്തു, ആരാണ് മഹാപുരോഹിതനെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ സന്നദ്ധരി സംഘത്തിലെ ആരോ ഒരാള് തന്നെ അടിക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ പൗലോസിന് തോന്നിയുള്ളൂ. അതുകൊണ്ടാണ് ഉടൻ തന്നെ റിയാക്ട് ചെയ്തത്. എന്നാൽ അദ്ദേഹം ദൈവത്തിന്റെ മഹാപുരോഹിതനാണെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് ന്യായപ്രമാണത്തിന്റെ ഒരു കോട്ട് പറയുകയാണ്, ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു പോയതെന്ന് പറയുന്നു. സോറി പറയുന്നില്ല, കാരണം ഈ അനനിയാസ് മഹാപുരോഹിതൻ ചെയ്ത് തെറ്റ് തന്നെയാണ്. ന്യായപ്രമാണ പ്രകാരം വിധിക്കാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ന്യായപ്രമാണത്തിന് എഹനസ്റ്റായിട്ടാണ് വിധിക്കുന്നതിന് വിസ്തരിക്കുന്നതിന് മുമ്പായിട്ട് അടിക്കുവാൻ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസിലെ അത്രയും ക്ഷോഭിക്കുന്നത്. അതിനുശേഷം പൗലോസിലെ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന സന്നദ്ധരി സംഘത്തിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഒന്ന് പരീശന്മാരും രണ്ട് സാധുക്കരും. അപ്പൊ ഉടൻ തന്നെ അത് അറിഞ്ഞുടനെ അതൊരു പൗലോസിലയുടെ ട്രിക്കാണെന്ന് പറയപ്പെടുന്നുണ്ട്, അല്ല എന്നും പറയുന്നുണ്ട്. എനിവേ അറിഞ്ഞ ഉടനെ പൗലോസിലെ വിളിച്ചു പറയുകയാണ്, അല്ലയോ സഹോദരങ്ങളെ, ഞാനൊരു പരീശനും പരീശന്റെ മകനുമാണ്. ഞാൻ പുനരുദ്ധാനത്തെ പറ്റി പ്രസംഗിച്ചതുകൊണ്ടാണ് എന്നെ ഇവിടെ ഈ വിസ്താരത്തിന് വേണ്ടി പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാണ്. ഇത് കേട്ട ഉടനെ പരീശനും സാധുക്കരും തമ്മിൽ അവിടെ സ്പ്ലിറ്റ് ഉണ്ടാകുകയാണ്. പരീശന്മാരെന്ന് പറയുന്നത് ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഫോം ചെയ്ത ഒരു ഗ്രൂപ്പാണ്. പരീശൻ എന്ന് വേണ്ട അർത്ഥം ഒരു സെപ്പറേറ്റഡ് വൺ എന്നാണ്, വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള ഒരു മീനിങ് ആണ്. അവരെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അവർ ആത്മാവിലും വിശ്വാസം ഉണ്ടായിരുന്നു, പുനരുദ്ധാനത്തെ പറ്റി വിശ്വാസം ഉണ്ടായിരുന്നു, ദൂതന്മാരിലൊക്കെയും വിശ്വാസം ഉണ്ടായിരുന്നു, മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റിയൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവർ ഭൂരിപക്ഷവും ഇവർ വളരെ ഭക്തിയോടെ ജീവിക്കുന്നവരാണ് എന്നാണ് കൺസെപ്റ്റ്. പക്ഷെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഭക്തി പുറമെ കാണിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും യേശുമ്പരാൻ തന്റെ മിനിസ്ട്രിയിൽ പരീശന്മാരെ വളരെ ഹിപ്പോക്രൈറ്റ്സ് എന്നൊക്കെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. പുറമെ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, എന്ത് കൊടുക്കുന്നത് ദാനഞ്ചി വിളിച്ചു പറയുന്നവരാണ്. ഒരിക്കൽ പറയുന്നുണ്ട്, കിണ്ടികളുടെ കിണ്ടിക്കിണ്ണങ്ങളുടെ തുല്യമാണ് നിങ്ങൾ, പുറമെല്ലാം വെടിപ്പാക്കുന്നുണ്ട്, അഹം വെടിപ്പാക്കുന്നില്ല. വേറൊരു സമയത്ത് രൂപം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ വന്ന പരീശന്റെയും ചുങ്കക്കാരന്റെ രൂപം പറയുന്നുണ്ട്, പരീശൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ദാനം ചെയ്തു, ഞാൻ ആഴ്ചയിൽ രണ്ടോട്ട് ഉപസിക്കുന്നു, ഈ എല്ലാം കൊടുക്കുന്നു, നല്ലവനായിട്ട് നടക്കുന്നു, എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഈ ചുങ്കക്കാരനെ പോലൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് ദൈവം പാപി എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ സ്വയം പുകഴ്ത്തുന്നവരായിരുന്നു ഈ പരീശന്മാർ. സാധുക്കരാകട്ടെ, അവരെ പറ്റി പറയുന്നത് ശലോമോന്റെ കാലത്തുണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു സാധുക്. അദ്ദേഹത്തിന്റെ പിൻഗാമിലാണ് സാധുക്കരെന്ന് പറഞ്ഞത്. അവര് ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. വണ്ടുവേടി പറഞ്ഞ ഇന്ന് നമ്മുടെ ഓർത്തഡോക്സുകാരും പ്രൊട്ടസ്റ്റന്റുകാരുമാണ്, ഇന്ന് നമ്മൾ മരിച്ചവരുടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രൊട്ടസ്റ്റന്റ് ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മീറ്റിംഗിന് ഈ സന്നദ്ധരിസം കൂടുമ്പോൾ പൗലോസിൽ ഉറക്കെ പറഞ്ഞപ്പോൾ സ്പ്ലിറ്റ് ആകുന്നു. പരീശന്മാർ ഉടനെ പറയുന്നു സപ്പോർട്ട് കൊടുക്കാൻ, പൗലോസിന് സപ്പോർട്ട് കൊടുക്കുന്നു. ഒരു ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നില്ല, ഒരു പാർഷ്യലായിട്ടാണ് കൊടുക്കുന്നത്. കാരണം പൗലോസ് പരീശനൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ പൗലോസ് പ്രസംഗിക്കുന്ന വേളയിൽ പുനരുദ്ധാനത്തെ പറ്റി പറയുമ്പോൾ, അല്ല പുനരുദ്ധാനത്തെ പ്രത്യാശയെ പറ്റി പറയുമ്പോൾ പൗലോസ് ലീഗ എപ്പോഴും കോട്ട് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ പറ്റിയാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശി തറച്ചു കൊന്നത് ഈ പരീശന്മാരാണ്. അപ്പോൾ അത് ഇവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പൗലോസ് ഫുള്ളി സപ്പോർട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇവർ വലിയ തെറ്റൊന്നുമില്ല, ഇവനോട് ആരാണ്ട് ദൂതന്മാരൊക്കെ സംസാരിച്ചു എന്നാണല്ലാതെ ഇവൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ഉടനെ സാധുക്കര അല്ല അവനെ കൊല്ലണം, അങ്ങനെ വലിയൊരു വിഷയം ഉണ്ടാവുകയാണ്. അപ്പൊ വീണ്ടും അവർ തമ്മിൽ വലിയ കലഹം ഉണ്ടായപ്പോൾ, കൊല്ലുന്ന പൗലോസിനെ അറ്റാക്ക് ചെയ്യുന്ന അവസരം വന്നപ്പോൾ പെട്ടെന്ന് സഹസ്രാധിപൻ വന്ന് പൗലോസിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. ഇവിടെ ഏറ്റവും വലിയ ടെൻഷൻ സഹസ്രാധിപനാണ്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഒരു വിധത്തിലാണ് പിടിച്ചു കെട്ടി കൊണ്ടുവന്നത്. അടിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ, ഇവൻ റോമ പൗരനാണെന്ന് പറഞ്ഞു. അന്നേരം ഒന്നും ചെയ്തില്ല. എന്നാൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സന്നദ്ധരി സംഘത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ആകട്ടെ വീണ്ടും ഇവ തമ്മിൽ വഴക്കുണ്ടാകുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവിടുന്ന് പൗലോസിനെ പിടിച്ചു കിട്ടിക്കൊണ്ട് കോട്ടയിലേക്ക് കൊണ്ടുവരികയാണ്. തുടർന്ന് ഇതാണ് ഇത്രയും ഭാഗത്തിൽ വിവരിക്കുന്നത്. അടുത്ത വായിച്ചാട്ട് വേഴ്സസ് 11-24 വായിച്ചാട്ട.
രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമായിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നേരമെടുത്ത യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശബ്ദം ചെയ്തു. ഈ ശബ്ദം ചെയ്തവർ 40-ൽ അധികം പേർ ആയിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശബ്ദം ചെയ്തിരിക്കുന്നു, ആകയാൽ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരിൽ ഒരു ചോദിച്ചു, ഈ യവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവൻ അവനെ കൂട്ടു സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെന്ന് തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ചു, നിന്നോടൊരു കാര്യം പറയുവാനുള്ള ഈ യവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്നു. എന്നോട് ബോധിപ്പിക്കാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു. അതിന് അവൻ, യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണം എന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചത് അവരിൽ 40 അധികം പേർ അവനെ ഒടുക്കിക്കളയവോളവും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. അവനായി പതിയിരിക്കുന്നു, നിന്റെ വാക്തത്വം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ച് യവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി, ഈ രാത്രിയിൽ 3 മണി നേരത്ത് കൈസരിയേക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പിൻ എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി.
അപ്പോൾ പൗലോസ് ലേഖയെ അവിടുന്ന് പരീശന്മാരുടെ അതെ സന്നദ്ധ സംഘത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ പൗലോസ് ലേഖ ഒരു ട്രിക്ക് പറഞ്ഞതാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, യേശമ്പരാന്റെ ട്രയൽ സമയത്ത് യേശമ്പരാൻ സൈലന്റ് ആയിട്ട് നിന്നു, എന്തുകൊണ്ട് പൗലോസ് നിന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒരു പക്ഷേ പൗലോസ് ലേഖയുടെ സമയം അടുത്തില്ല, അതുകൊണ്ടായിരിക്കും പൗലോസ് ലേഖയുടെ രക്ഷപ്പെടേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടായിരിക്കാം പൗലോസ് ലേഖ അത് അങ്ങനെ ചെയ്ത് എന്ന് പറയുന്നുണ്ട്. ഇനിവേ ആ രാത്രി പൗലോസ് ലേഖ ടെൻഷനായിരുന്നു. പക്ഷെ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്ന് അവനെ ധൈര്യപ്പെടുത്തുകയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, റോമയിൽ നീ പോകണം, അവിടെയും എന്നെ പറ്റി പറയേണ്ട ആവശ്യമുണ്ട്, അവന് ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തി നോക്കുമ്പോൾ പല പ്രാവശ്യങ്ങളിലായിട്ട് കർത്താവ് പൗലോസിലേക്ക് പ്രത്യക്ഷപ്പെട്ടു, അവനെ ധൈര്യപ്പെടുത്താനായിട്ട് വായിക്കാൻ പറ്റും. ഒന്നാമതായിട്ട് തർസസിലേക്ക് പോകുന്ന സമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. ഫിലിപ്പിയിൽ അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഫിലിപ്പിയിൽ കാരാഗ്രഹത്തിൽ കടന്നപ്പോഴും കർത്താവ് അവനെ ശക്തിപ്പെടുത്തുന്നു. കൊരിന്ത്യയിൽ ഇതുപോലെ മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് വളരെ ടെൻഷനായി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ വന്ന് ധൈര്യപ്പെടുത്തുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായം 9 വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, നീ ഭയപ്പെടരുത്, പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ആരും നിന്നെ ആക്രമിക്കില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെയധികം ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് ധൈര്യപ്പെടുത്തുന്നു. ഇവിടെ രണ്ട് കാരാഗ്രഹത്തിൽ കർത്താവ് പൗലോസ് ലേഖയെ ധൈര്യപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട്. എന്റെ ഒരു ചിന്ത, ഒരു പക്ഷെങ്കിൽ ബൈബിളിലെങ്ങും മെൻഷൻ ചെയ്യാത്തോണ്ടായിരിക്കാം, മറ്റു ശിഷ്യന്മാർക്കും ഒരുപക്ഷെ ഇതുപോലെ ദർശനം ഉണ്ടായി കാണുമായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ട് നമുക്കൊന്നുമില്ല. അപ്പോ തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ എപ്പോഴും കർത്താവിന്റെ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പൗലോസിന്റെയും അവസാനം വരെ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ മറ്റ് ശിഷ്യന്മാരും ഉണ്ടായിരിക്കാം, ബട്ട് നമുക്കത് ഇല്ല, അത് റിട്ടേൺ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. എനിവേ അങ്ങനെ പൗലോസ് ലീഗ കർത്താവിന്റെ ദർശനം ലഭിച്ചതിനാൽ സന്തോഷത്തോടെ ഉറങ്ങുകയാണ്. പിറ്റേന്നാണ് വിഷയം ഉണ്ടാകുന്നത്. പിറ്റേന്ന് രാവിലെ യഹൂദന്മാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് ന്യൂസ് കണ്ടവർക്കൊക്കെ അറിയാം, ഇന്ന് ഇന്ത്യയിൽ വലിയ സംഭവം നടന്നു. 2012 നിർഭയ എന്നൊരു പെൺകുട്ടിയെ കൊന്നതിന്റെ പ്രതികളെ 4 ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം രാവിലെ 5:30 തൂക്കിക്കൊന്നു. ഞാൻ ന്യൂസ് വായിച്ചുകയായിരുന്നു. അപ്പം ഇന്നലെ രാത്രി മുഴുവനും പല മീഡിയാസും ആൾക്കാർ ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ്, കരിയടയ്ക്ക് കോടതി പോയി അത് ക്യാൻസൽ ചെയ്യുമെന്നൊക്കെയുള്ള ഒരു ന്യൂസ് കേട്ടുകൊണ്ട് മീഡിയാസ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളും ആ രാത്രി മുഴുവനും ഡൽഹിയിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുകയാണ്. മീഡിയ നമ്മൾ ടിവിക്കകത്ത് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കായിരുന്നു, സെയിം സംഭവമാണ്, പൗലോസിലെ അകത്തുണ്ട്, എന്ത് സംഭവിക്കും, അവനെ കൊല്ലുമോ? അവനെ കൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് സഹസ്രാധിപൻ പിടിച്ചോണ്ട് പോകുന്നത്. എന്നാൽ സഹസ്രാധിപൻ ഒന്നും ചെയ്തില്ല, നിന്റെ സന്നദ്ധ സംഘത്തിനടുക്കൽ കൊണ്ടുപോകുന്നു. അവിടെ ചെന്നപ്പോഴും പൗലോസിന് ഒന്നും ചെയ്തില്ല, അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. എന്ത് ചെയ്യണം എന്നറിയാതെ ജനങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനം അവരൊരു തീരുമാനം എടുത്തു, എന്ത് വന്നാലും പൗലോസിനെ കൊല്ലണം. എന്നിട്ട് 40 അധികം പേർ അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഇനി പൗലോസിനെ കൊല്ലാതെ ഞങ്ങൾ ആഹാരം കഴിക്കയില്ല, ഫുഡ് കഴിക്കയില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പൊ എങ്ങനെ പൗലോസിനെ കൊല്ലണം എന്നാണ് അവരുടെ ചിന്ത. ഇത്രയും പല കാര്യങ്ങള് പ്ലാൻ ചെയ്തിട്ടൊന്നും പട്ടാളത്തിന്റെ ഇടപെടൽ മൂലം ഇതൊന്നും നടന്നില്ല. അത് ദൈവഹിതമാണ്, പൗലോസ് ആ സമയത്ത് കൊല്ലപ്പെടാതിരിക്കുക എന്നുള്ളത് ദൈവഹിതമായിരുന്നു എന്നാണ് അവസാന ഉയർത്ത ഇവര് പൗലോസിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അവർ നോക്കി എങ്ങനെയാണ് ഈ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നത്. അവർ ഈ 40-ൽ അധികം പേർ പ്രതിജ്ഞയെടുത്തവര് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങള് പൗലോസിനെ കൊല്ലാതെ ഇനിയും ഭക്ഷണം കഴിക്കയില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ കൊല്ലണം. ഇപ്പൊ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അപ്പോൾ ഈ യഹൂദന്മാർ തന്നെ ഒരു ഐഡിയ കൊടുക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പൗലോസിനെ വെളിയിൽ കൊണ്ടുവരണം, സഹസ്രാധിപനോട് കള്ളത്തരം പറയണം, സന്നദ്ധ സംഘം ഒന്നുകൂടെ പൗലോസിനെ വിസ്തരിക്കണം, അതുകൊണ്ട് വിസ്തരിക്കാൻ വേണ്ടി നീ വിട്ടു തരണം, അങ്ങനെ നീ വെളിയിൽ കൊണ്ടുവരുന്ന വേളയിൽ ഞങ്ങൾ അവനെ കൊന്നോളാം, നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറയാണ്. അപ്പം വലിയൊരു യഹൂദന്മാരുടെ മതഭ്രാന്താണ് അവിടെ വെളിവാക്കുന്നത്. നിസ്സാര ഒരു കാര്യമാണ്, എന്താണ് നിസ്സാര കാര്യമല്ല, കള്ളത്തരമാണ്. പൗലോസ്ലീഗ മോശയ്ക്കും ന്യായപ്രമാണത്തിനെതിരായി പ്രസംഗിച്ചു, പഠിപ്പിച്ചു, ഇതാണ് കംപ്ലൈന്റ്. അതിന്റെ പേരിൽ ഒരാളെ ക്രൂരമായി കൊല്ലാൻ തക്കവണ്ണം ഇവർ പ്ലാൻ ചെയ്യുകയാണ്. ഒരു പക്ഷേങ്കിൽ ചരിത്രം നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഗാന്ധിജിയെ കൊന്നതും ഒരു മതഭ്രാന്തിന്റെ ഒരു അനുഭവത്തിൽ കൂടിയാണ്. നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ മിഷണറിയെ 1999 കൊന്നത്, January 23 ഒറീസയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് മതഭ്രാന്ത് കൊണ്ടാണ്. ഇന്നിപ്പോഴും ഒരുപാട് മതഭ്രാന്ത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ മതങ്ങളുടെ ഭ്രാന്ത് നമുക്കൊക്കെ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആദിമ കാലം മുതലേ ഇതുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇപ്പൊ ISI ടെററിസ്റ്റ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകുന്നല്ലേ മതഭ്രാന്തിന്റെ മതഭ്രാന്ത് കൊണ്ട് ഉണ്ടാകുകയാണ്. അപ്പൊ അവർക്ക് തങ്ങളുടെ മതത്തിന് അതീതരായിട്ട് നിൽക്കുന്നവരെ കൊല്ലുക എന്നുള്ളതാണ് ഇവരെ എല്ലാം ചിന്ത. അതുതന്നെയാണ് ഇവിടെയും യഹൂദന്മാരെ കാണിക്കുന്നത്. പക്ഷെ പൗലോസിനെ കൊലപ്പെടുത്തുവാൻ യഹൂദന്മാർ സാധിക്കുന്നില്ല, കാരണം ദൈവഹിത പ്രകാരം അത് സംഭവിക്കുന്നില്ല എന്നാണ് ലൂക്കോസ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ പ്ലാൻ ചെയ്യാണ്, എങ്ങനെയെങ്കിലും പൗലോസിനെ വെളിയിൽ കൊണ്ടുവരണം, വെളിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കൊന്നോളാം, സഹസ്രാധിപനോട് നീ കള്ളത്തരം പറയണം, സന്നദ്ധ സംഘത്തിൽ വിസ്തരിക്കാൻ വേണ്ടി പൗലോസിനെ വിട്ടുതരണം, അവൻ അങ്ങനെ വിട്ടുതരും, നിങ്ങൾ പറഞ്ഞാലേ, അതായത് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ചെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ വിട്ടുതരികയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നീക്കാം, നീ പോയി അവരെ കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുവരെയും വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു ക്യാരക്ടറാണ് വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്, പൗലോസിന്റെ പെങ്ങളുടെ മകൻ ഇത് കേൾക്കുകയാണ്. നമ്മുടെ ബൈബിളിൽ എങ്ങും തന്നെ പറയുന്നില്ല പൗലോസിന്റെ പേരൻസിനെ പറ്റിയോ സിബ്ലിംഗ്സിനെ പറ്റിയോ മറ്റു ഫ്രണ്ട്സിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ പൗലോസിന്റെ കുടുംബം ഒരു രാജീയ കുടുംബമായിരുന്നു, അതുപോലെ സമൂഹത്തിൽ നല്ല സ്ഥാനങ്ങൾ വഹിച്ചിരുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പൗലോസിന് ഒരുപാട് കുടുംബസ്വത്തുക്കൾ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റു പാവങ്ങൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. Philippians 3:8 പറയുന്നുണ്ട്. Philippians 3:8 പറയുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി ഞാൻ എല്ലാം ചവറായിട്ട് എണ്ണി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് കുടുംബസ്വത്തുക്കളെല്ലാം അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞ ഈ സഹോദരിപുത്രൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സഹോദരിപുത്രന്റെ പേര് വേറെങ്കിലും മെൻഷൻ ചെയ്യാഞ്ഞതെന്ന് പക്ഷെ ചോദിച്ചാൽ രഹസ്യമായിട്ട് പൗലോസും സഹോദരിപുത്രനും ഇത് സൂക്ഷിച്ചതാണ്. കാര്യം ഈ സഹോദരിപുത്രൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെറിയൊരു ജോലിയൊന്നുമല്ല, റോമൻ ഗവൺമെന്റിന്റെ ഒരു നല്ലൊരു പോസ്റ്റിലാണ് നിൽക്കുന്നത്. കാര്യം അങ്ങ് സന്നദ്ധ സംഘത്തിന്റെ അടുക്കൽ ചെല്ലുന്നു, അല്ലെങ്കിൽ പൗലോസിന്റെ അടുക്കൽ ജയിലിൽ ചെല്ലുന്നു, സഹസ്രാവിന്റെ അടുക്കൽ ശതാവിന്റെ അടുക്കൽ ചെല്ലുന്നു, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ആ നല്ലൊരു പോസ്റ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. എനിവേ അദ്ദേഹം ഇവരുടെ ഈ രഹസ്യ സംസാരം കേട്ട് ഉടനെ ചെന്ന് പൗലോസിനോട് പറയാണ്, ഇന്ന് രാത്രി നിന്നെ കൊല്ലും, ഇതാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്ന് പൗലോസിനോട് പറയാണ്. പൗലോസ് ഉടനെ ശതാദിനെ വിളിക്കുന്നു. ആദ്യം പൗലോസ് പെങ്ങളുടെ മകനോട് പറയുകയാണ്, നീ പോയി സഹസ്രാധിപനോട് സംസാരിക്കുക, ഞാൻ അത് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പൗലോസ് ശതാധിപനെ വിളിക്കുന്നു. ശതാധിപൻ ഓടിച്ച് പൗലോസ് അടുക്ക ചെല്ലുകയാണ്. അപ്പൊ ആ സമയമായപ്പോഴത്തേക്ക് ശതാധിപനും ഈ സഹസ്രാധിപനൊക്കെ പൗലോസിനോട് വലിയൊരു സ്നേഹവും ഒരു റെസ്പെക്ടും ഒക്കെ ഉണ്ടായി, കാര്യം റോമൻ പൗരൻ എന്നുള്ള ഒരു രീതിയിൽ. ശതാധിപനോട് പറഞ്ഞു, ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട് പറയുകയാണ്, അവിടെ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 18-ാം വാക്യത്തിൽ തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്നുമല്ല, അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരന് നിന്നോട് രണ്ട് വാക്ക് പറയാനുണ്ട്. അപ്പൊ പൗലോസ് ആണ് അയച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഈ സഹസ്രാധിപൻ ഉടനെ ഈ ചെറുപ്പക്കാരനെ വിളിച്ച് മാറി നിന്ന് സംസാരിക്കുകയാണ്. സഹസ്രാധിപൻ ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, അപ്പോഴും പെങ്ങളുടെ മകനെന്നൊന്നും പറയുന്നില്ല, ഞാനൊരു സംഭവം കേട്ടു, മറ്റൊന്നുമല്ല, ഇന്ന് രാത്രി പൗലോസിനെ കൊല്ലും, അത് കൊല്ലുന്നിടം വരെയും ഒന്നും ഭക്ഷിക്കയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത 40 പേർ വെളിയിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ രാത്രി പൗലോസിനെ കൊല്ലാൻ തക്കവണ്ണം പ്ലാൻ ചെയ്യുകയാണ്. ഇന്നിപ്പോൾ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും നിന്റെ അടുക്കൽ വന്ന് പൗലോസിനെ വീണ്ടും സന്നദ്ധരി സംഘത്തിൽ വിസ്തരിക്കാൻ വിട്ടുതരണം എന്ന് പറയും. നീ അങ്ങനെ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുത്താൽ ആ കൊണ്ടുപോകുന്ന വേളയിൽ പൗലോസിനെ കൊല്ലും, അതാണ് അവർ ചെയ്യുന്ന പ്ലാൻ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ സഹസ്രാധിപൻ മനസ്സിലായി കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരനോട് കൽപ്പന കൊടുക്കുകയാണ്, നീ ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അയക്കുകയാണ്. ആ രാത്രി തന്നെ ഇവിടെ പറയുന്നത് 3 നേരത്താന്ന് പറയുന്നത്, രാത്രി 3 എന്ന് പറയുമ്പോൾ അറൌണ്ട് വൈകിട്ട് 9 ആയപ്പോഴാണ്. ആ സമയത്താണ് നേരെ കൈസരയിൽ ഗവർണറുടെ അടുക്കലേക്ക് പൗലോസിലേക്ക് കൊണ്ടുപോകണം. ഒരുപക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഈ രാത്രിയിൽ പൗലോസ് കൊല്ലപ്പെടും എന്നതിനാൽ അദ്ദേഹത്തെ ആ രാത്രി തന്നെ അയക്കുകയാണ്. 200 കാലാളുകളെയും 70 കുതിരച്ചേവരുടെയും 200 കുന്തക്കാരുടെയും സാന്നിധ്യത്തിലാണ് പൗലോസിനെ ഗവർണറായ ഫെലിക്സിന്റെ അടുക്കലേക്ക് അയക്കുന്നത്. അയക്കുമ്പോൾ ഒരു ലെറ്ററും കൊടുത്തയക്കുന്നുണ്ട്. ആ ലെറ്ററാണ് അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത്. 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്, 26-30.
ക്ലൗഡിയസ് ലൂസിയാസ് രാജശ്രീ ഫെലിക്സ് ദേശാപതിക്ക് വന്ദനം. ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാഭവരൻ എന്നറിഞ്ഞ് ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് ചെന്ന് അവനെ വിടുവിച്ചു. അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചെങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നുമില്ല എന്ന് കണ്ടു. അനന്തരം ഈ പുരുഷന്റെ നേരെ അവർ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു എന്ന് തുമ്പു കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കളേക്ക് അയച്ചിരിക്കുന്നു. അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിക്കാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ.
ഇവിടെ ആദ്യമായിട്ടാണ് സഹസ്രാദിന്റെ പേര് പറയുന്നത്. സഹസ്രാദിന്റെ പേര് ക്ലൗഡിയസ് ലൂസിയാസ് എന്ന് പറയുന്നത്. ലൂസിയാസ് എന്നൊരു ഗ്രീക്ക് നെയിം എന്നാണ് പറയുന്നത്. ക്ലൗഡിയസ് എന്ന പേര് വന്നതിന്റെ കാരണം ചരിത്രകാരന്മാർ പറയുന്നത്, നമ്മൾ നേരത്തെ മനസ്സിലായതുപോലെ ഇദ്ദേഹം റോമൻ സിറ്റിസൺഷിപ്പ് എടുത്ത് കാശ് കൊടുത്താണ് അത് മേടിച്ചത്. അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ ഭാര്യ മെസലിനയ്ക്ക് കാശ് കൊടുത്താണ്, മെസലിനയും ചില ഉയർന്ന ഉദ്യോഗസ്ഥനുമായി ചേർന്നാണ് വലിയ എമൗണ്ട് മേടിച്ചാണ് ഈ റോമൻ സിറ്റിസൺഷിപ്പ് കൊടുത്തത്. അപ്പൊ അങ്ങനെ ആ ചക്രവർത്തിയുടെ പേരിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ക്ലൗഡിയസ് എന്ന പേരിട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട്. എനിവേ, അദ്ദേഹം ഗവർണറായ ഫെലിക്സിന് ലെറ്റർ അയക്കുകയാണ്. ലെറ്റർ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ പൗലോസിനെ പറ്റി. പറയുന്നുണ്ട്, പേര് പറഞ്ഞില്ല, ഈ മനുഷ്യനെ യഹൂദന്മാർ പിടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു, പക്ഷെ റോമാപൗരനോട് ഞാൻ രക്ഷിച്ചു. അവിടുന്ന് കുറ്റം എന്താ എനിക്ക് മനസ്സിലായില്ല. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ സന്നദ്ധരി സംഘത്തിന്റെ മുൻപായി കൊണ്ടുപോയി. പക്ഷെ അവരും പരസ്പരം കലഹം ഉണ്ടാക്കുന്നല്ലാതെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിത് നിന്റെ അടുക്കിലേക്ക് ഇവനെ അയക്കുന്നത്. അത് മാത്രമല്ല, ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ തക്കവണ്ണം സന്നദ്ധരി സംഘത്തിലെ പല ആൾക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് സേഫായിട്ട് നിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. നീ എന്റെ ന്യായവിസ്താരം നടത്തി ഇവന്റെ കുറ്റങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ തക്കവണ്ണം ഞാൻ അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞ് ഈ സഹസ്രാധിപനായ ക്ലൗഡിയസ് ലൂസിയാസ് ഗവർണറുടെ അടുക്കിലേക്ക് പൗലോസിനെ അയക്കുകയാണ്. ലെറ്ററിന്റെ കണ്ടന്റ് അതാണ്. ഇനി അങ്ങനെ പൗലോസ് ലീഗ അവിടെ എത്തുന്ന കാര്യമാണ് അടുത്ത ഭാഗം വിവരിക്കുന്നത്. 20:31-35 വായിച്ചാട്ട്.
പടയാളികൾ കൽപ്പനപ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തി പത്രോസോളം കൊണ്ടുചെന്നു. പിറ്റന്നാൾ കുതിരച്ചവരെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു. മറ്റവർ കൈസരിയായിൽ എത്തി ദേശാപതിക്ക് എഴുത്തു കൊടുത്ത് പൗലോസിനെയും അവന്റെ മുമ്പിൽ നിർത്തി. അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരൻ എന്ന് ചോദിച്ചു. കിലിയക്കാരൻ എന്ന് കേട്ടാറെ. വാദികളോടും കൂടെ ചെന്ന് ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു.
അങ്ങനെ പൗലോസിലെ രാത്രി തന്നെ കൈസരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം രാത്രി 9 ശേഷമാണ് അവിടെ കൊണ്ടിരുന്നത്. പിറ്റേ ദിവസം രാവിലെ അന്തിപത്രിസ് എന്ന സ്ഥലത്തെത്തി. യെരുശലേമിൽ നിന്നാണ് 56 കിലോമീറ്റർ ദൂരെയാണ് ഈ അന്തിപത്രിസ്. ഇപ്പൊ നേരത്തെ വലിയ ഹെരോദ രാജാവ് അവിടെ ഒരു വലിയൊരു പട്ടണ സിറ്റി ഉണ്ടാക്കിയിരുന്നു. അവിടേക്കാണ് പൗലോസിനെ കൊണ്ടുപോയത്. അപ്പം യെരുശലേം സിറ്റി പുറത്തു വരുന്നിടം വരെയും ഈ പറഞ്ഞ വലിയൊരു സെക്യൂരിറ്റിയോട് കൂടിയാണ് പൗലോസിനെ കൊണ്ടിരുന്നത്. 200 കാലാളുണ്ടായിരുന്നു, കുതിരക്കാരുണ്ടായിരുന്നു, കുന്തം പിടിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം വളരെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് യെരുശലേമിന്റെ ആ സിറ്റിക്ക് വെളി വരെ വന്നത്. സിറ്റി കഴിഞ്ഞപ്പോൾ ഈ തിരിച്ച് ബാക്കിയുള്ള പടയാളികളെല്ലാം തിരിച്ചയക്കുകയാണ്. കുതിരച്ചേവകർ മാത്രമാണ് പൗലോസിനെ ഗവർണറുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്നു, അദ്ദേഹം ആ എഴുത്ത് വായിച്ചു. എഴുത്ത് വായിച്ചിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, നീ ഏത് സംസ്ഥാനക്കാരൻ? ചോദിച്ചപ്പോൾ ഞാൻ കിലിക്കക്കാരൻ എന്ന് പറഞ്ഞു, സിലിസിയയിലെ ആളാന്ന് പറഞ്ഞു. അപ്പോൾ തന്റെ ഏരിയയിലുള്ള ആളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തന്റെ പരിധിക്കുള്ള ആളാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ വിസ്തരിക്കാൻ പറ്റുകയുള്ളൂ. അത് മനസ്സിലാക്കിയവൾ പറഞ്ഞു, നീ ഇവിടെ വെയിറ്റ് ചെയ്യുക, ഇനി കംപ്ലൈന്റ് നിനക്കെതിരായിട്ട് കംപ്ലൈന്റ് പറഞ്ഞൊരു വരട്ടെ, വാദികൾ വരട്ടെ, വാദികൾ വന്നതിനു ശേഷം വിസ്തരിക്കാം എന്ന് പറഞ്ഞ ശേഷം ഹേരോദാവിന്റെ ആസ്ഥാനത്തിൽ തന്നെ അവനെ കാത്തുകൊള്ളേണ്ടതാണ്, അവനെ അവിടെ തടവിലാക്കുകയാണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം ഈ ഒരു ഭാഗത്ത് നമ്മൾ മെയിനായിട്ട് കണ്ടത്. 23 അധ്യായത്തിൽ നമ്മൾ കണ്ടത് പൗലോസ് ലീഹായെ വിസ്തരിക്കാൻ തക്കോണം സന്നദ്ധരി സംഘത്തിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ അവിടെ വെച്ച് പരീശന്മാരും സാധുക്കരും തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടായി. പൗലോസിനെ ഒരുപക്ഷെ കൊല്ലുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പോൾ സഹസ്രാധിപൻ പൗലോസിനെ രക്ഷിച്ചു, കോട്ടയിലേക്ക് കൊണ്ടുവന്നു. രാത്രിയിൽ കർത്താവ് അവനെ ധൈര്യപ്പെടുത്തുന്നു. പിറ്റേന്ന് രാവിലെ യഹൂദന്മാര് അവനെ കൊല്ലുന്നിടം വരെയും ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കുന്നു. അത് 40-ൽ അധികം പേരായിരുന്നു. പൗലോസിനെ എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുവരാനും കൊല്ലുവാനും പ്ലാൻ ചെയ്യുന്നു. പുരോഹിതന്മാരും മൂപ്പന്മാരും കൂടെ ചേർന്ന് സഹസ്രാധിപന്റെ അടുക്കൽ നിന്നും പൗലോസിനെ വെളിയിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുകയാണ്. സന്നദ്ധരി സംഘത്തിൽ കൂടുതൽ വിസ്തരിക്കണം, അതുകൊണ്ട് പൗലോസിനെ വിട്ടുതരണം എന്ന് ഇവര് പോയി സഹസ്രാധിപനോട് പറയാൻ തക്കവണ്ണം യഹൂദന്മാർ അവരെ നിർബന്ധിക്കുകയാണ്. പക്ഷെ ഈ ഒരു രഹസ്യ ഗൂഢാലോചന പൗലോസിന്റെ പെണ്ണടം മാൻ കേൾക്കുന്നു. ചെന്ന് പൗലോസിനോടും തുടർന്ന് സഹസ്രാധിപനോടും പറയുന്നു. പക്ഷെ സഹസ്രാധിപൻ ആ രാത്രി തന്നെ പൗലോസിനെ അവിടുന്ന് കടത്തുകയാണ്. കൂടുതൽ വിസ്താരത്തിനായിട്ട് ഗവർണർ ഫെലിക്സിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ലെറ്ററും കൊടുത്തയക്കുകയാണ്, ഇന്നയാളെ അയക്കുന്നു. അദ്ദേഹത്തിന് പല കംപ്ലൈന്റ് വരുന്നു, പക്ഷെ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം മാത്രമല്ല, അവർ രഹസ്യത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നീ ഇതിന് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ സഹസ്രാധിപനായ ലൂസിയസ് ക്ലൗഡിയസ് ലൂസിയസ് ഫെലിക്സിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഫെലിക്സ് ആ ലെറ്റർ വായിച്ചു. എന്നിട്ട് പൗലോസിനോട് ഏത് ദേശക്കാരനാണ്, തന്റെ അധികാരത്തിലുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, വാദികൾ വന്നതിനു ശേഷം, പരാതിക്കാർ വന്നതിനു ശേഷം നിന്നെ വിസ്തരിക്കാം, അതുവരെ നീ ഇവിടെ തടവിലാക്കോ എന്ന് പറഞ്ഞ് അവനെ അവിടെ തടവിലാക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ ദൈവാനുവദിച്ചാൽ നമുക്ക് ഗവർണറിന് മുമ്പാവുള്ള പൗലോസിന്റെ വിസ്താരം നമുക്ക് പഠിക്കാമെന്ന് ദൈവത്തിൽ ആശ്രയപ്പെടുന്നു. ദൈവം നമ്മൾ അങ്ങനെ അനുഗ്രഹിക്കട്ടെ.
വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പൗലോസ് ലീഹായുടെ തടവറയിലെ ഒരു ജീവിതത്തെ പറ്റിയും ഒക്കെ നമ്മള് വളരെ പെട്ടെന്ന് ഒന്ന് കണ്ണോടിച്ചു. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ക്ലാസ് എടുത്ത ശാബുവച്ചനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും വായിച്ചത് ഷിനി ബോബിയാണ്. ഷിനി സെന്റ് ഗ്രിഗോറിയോസ് എപ്പണ്ടം സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയിലെ മെമ്പറാണ്. ഈ വർഷം MMVS യൂണിറ്റ് സെക്രട്ടറിയായിട്ട് ആ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. മറ്റു മറിയ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുകയും കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാം 2019 ആനുവൽ എക്സാം ടോപ് 20 വിന്നേഴ്സിനകത്ത് ഉൾപ്പെടുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ഷിനിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ബുധനാഴ്ച 25 മാതാവിനോടുള്ള വചനത്തെ പെരുന്നാളായതിനാൽ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. 26 വ്യാഴാഴ്ച വൈകിട്ട് 8 ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം ശവോത്സവം നമുക്ക് എടുത്തു വരുന്നതായിരിക്കും. മറ്റു അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായ അനവധിയായ സ്തോത്രം നാഥാ, കൃപ വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക്
സ്തുതി, ആയിരങ്ങളുടെ ആയിരം അളകൂടാതെ നിനക്ക് സ്തുതി.
നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കാരണ്യവാനാദേവമേ, സ്വർഗസ്വ പിതാവേ, തൃപ്പാത്തിൽ അടിയങ്ങൾ വീണ്ടും തലവണങ്ങുന്നു. ജീവിതയാത്രയിൽ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നനാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങോട്ട് മുമ്പിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ല നാഥ. തമ്പുരാന്റെ കരുണയിലും കൃപയിലല്ലാതെ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല നാഥ. കർത്താവ്, ഇന്ന് ലോകം വളരെ ഭയത്തിൻ്റെ കൂടെയാണ് കടന്നു പോകുന്നത്. തമ്പുരാൻ അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയല്ല, ഞങ്ങളുടെ തലയിൽ മുടി പോലും പൊഴിഞ്ഞു പോയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമേ, മനുഷ്യ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ഒരു പരിധി ഉണ്ടെന്ന് കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്കറിയാമാതാ ദൈവകൃപ മാത്രമാണ് ഇന്നും നിലനിൽക്കുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും അങ്ങയുടെ വചനങ്ങൾ ഇന്നും നിലനിൽക്കുന്ന അടികൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഈ മഹാവിപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇസ്രയേൽ മക്കള് അങ്ങയുടെ ശാപത്താൽ മരിച്ചു വീണപ്പോൾ മോശ പിച്ച സർപ്പ തീർത്തി അവർ ഉയർപ്പിച്ചതുപോലെ, കർത്താവെ, പരിശുദ്ധമായി നോയമ്പിന്റെ രക്ഷയുടെ അനുഭവത്തിൽ ആ ക്രൂശിങ്കിലേക്ക് ഞങ്ങൾ ഒന്ന് നോക്കുന്നതാ. ദൈവമേ, ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയാൻ തക്കണം ഈ സമയം ഞങ്ങൾ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തുനിന്നും രാജ്യത്തും നോക്കി ദൈവമേ ഈ വിപത്തിനെ ഇല്ലാതാക്കണമെന്നാഥ. കർത്താവെ, ആരാധനയ്ക്ക് വരാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിൽ കൂടി ഞങ്ങൾ ഭയത്തിൽ കൂടി കടന്നു പോകുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരും മുറ്റവരും പരിചയക്കാരും ഒക്കെയും പല പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. തമ്പുരാൻ കാണണമേ, തമ്പുരാൻ അറിയണമെന്നാഥ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവ് ഇത് മാറുമെന്നടിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമേ, ലോകത്തെ വിധിപ്പാനല്ല അതിനെ രക്ഷിപ്പാനായിട്ടാണ് കർത്താവ് വന്നത് ഞങ്ങൾക്കറിയാനാഥ. കർത്താവെ, ബലഹീനത ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കാരണം ഈ ലോകത്തെ നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരായിടങ്ങൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളുടെ ദേശത്തിന് ശാപമാകരുതേ എന്നാഥ. കർത്താവെ, ബലഹീനരായിടങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണുനീരുകളും ഈ ദേശത്തിനും ഈ ലോകത്തിനും അനുഗ്രഹപ്രദമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്നാഥ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ ഭാവതിരുമേക്ക് പ്രാർത്ഥിക്കുന്നു, എല്ലാ മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, വൈദ്യ വിദ്യാർത്ഥികൾ, സെമിനാറുകൾ, ആശ്രമങ്ങൾ, കോൺവെന്റുകൾ, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവ മക്കളെയും കലേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡയസിനോട് പ്രാർത്ഥിക്കുന്നു, അഭിസിന്റെ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ MMUS പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകർത്താവെ, സെപ്റ്റംബറിൽ നടക്കുന്ന കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒരുക്കണമേ, വേണ ക്രമീകരണങ്ങളെല്ലാം അവിടുന്ന് ചേർണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയ മക്കളെയും കരങ്ങളേൽപ്പിക്കുന്നു. കുടുംബമായിട്ട് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവർ കുടുംബത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ ഭൗതികവും ആത്മീയവുമായ നന്മകളാൽ നിറയ്ക്കണമേ, നേട്ടങ്ങളാൽ നിറയ്ക്കണമേ. അതാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിന്ന് മക്കളെ സംരക്ഷിക്കണമേ. ഈ മക്കളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവ് ഒന്ന് കർത്താവ് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരെയും ശാരീരികമായിരിക്കണം മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവ്, ഈ കൊറോണ വൈറസിനാൽ പ്രയാസപ്പെടുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ ഒരു ബാധ ഞങ്ങളുടെ ഇടയിൽ നീങ്ങിപ്പൊണ്ടക്കണം. സ്വർഗത്തിലെ അപ്പച്ചൻ കനിയണമേ എന്ന് അധികം മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന അബ്രഹാൻ, ഇസാക്കിനെ, യാക്കോബിനെ നമ്മൾ വസിപ്പിക്കണമേ. വീണ്ടും തമ്പുരാനെ ഞങ്ങൾ കണ്ടുമുട്ടുന്നതിനും വരെയും തുടർന്നും നിന്റെ കരുണയുടെ ചെറുങ്ങൾ ഞങ്ങൾ മറയ്ക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധ ദ്രോഹായിരിക്കും സ്തുതിയും സ്തോത്രം എന്നൊന്നും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. മാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹം കൂട്ടായ്മയും കരുണയും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും, ഞങ്ങളുടെ കൂട്ടായ്മയുടെ മേലും, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും, സഭയുടെ മേലും, ഈ ദേശത്തിന്മേലും, ലോകത്തിന്മേലും, ഇപ്പോഴും എപ്പോഴും എന്നേ കൊണ്ടായിരിക്കും മാറാകണമേ. താങ്ക് യു ഓൾ.